ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ശ്രീ. തിരുവല്ലം ഭാസി. തിരുവനന്തപുരത്ത് RCCയിലെത്തുന്ന രോഗികൾക്ക് വേണ്ടി ഒരു പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഏർപ്പാടാക്കിയിരിക്കുകയാണല്ലോ ഇന്ത്യൻ മലയാളി. എന്താണ് ഈ പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നതുകൊണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്?
തീർച്ചയായിട്ടും ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. കാര്യം നമ്മുടെ കേരളത്തിൽ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറിയിൽ മാത്രമാണ് ഇത്തരം വാഹനങ്ങളുള്ളത്. ഇപ്പൊ സാധാരണ ഒരു നെഞ്ചുവേദന വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു അസുഖം വന്നാൽ ഉടനെ അവർ വിളിക്കുന്ന ആംബുലൻസിനെ ഒരു ആംബുലൻസ് സർവീസിലൂടെ നമ്മുടെ ആൾക്കാർ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു മാനസികമായ ആംബുലൻസ് ഡെഡ് ബോഡിയും മറ്റും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനമാണെന്നൊരു ധാരണയുണ്ട്. പക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ഇങ്ങനെ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് അവരുടെ പ്രത്യേക വൈക്കിളിനെ എല്ലാം പേഷ്യൻ ട്രാൻസ്പോർട്ട് വൈക്കിൾ അല്ലെങ്കിൽ പേഷ്യൻ ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ കുറച്ചുകൂടെ ഒരു സെന്റിലായിട്ടുള്ള ഒരു വാഹനമാണ് കിട്ടുന്നത്. വാസ്തു ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത് എന്നപ്പോൾ ഞാൻ കഴിഞ്ഞ നാട്ടിൽ വന്നപ്പോൾ ഈ ഇക്കേന ചാരിറ്റമിട്രസ്റ്റിന്റെ ഭാരവാഹികള് എന്നോട് വന്ന് കേട്ട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഒരു രോഗികളെ, അതായത് അവിടെ കച്ചയിൽ തന്നെ 75 രോഗികൾ RCCയിലും ശ്രീചിത്രയിലും ചികിത്സ കഴിയുന്ന 75 രോഗികൾ അവരുടെ അവരുടെ കെട്ടിടത്തിലുണ്ട് താമസിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ പരിസരങ്ങളിൽ ചികിത്സ തേടി കഴിയുന്ന, വീടുകളിൽ വാടകയ്ക്ക് എടുത്ത് ചികിത്സ തേടി കഴിയുന്ന ഒത്തിരി രോഗികളുണ്ട്. അവർക്കൊക്കെ രാവിലെ പോവുക, മടങ്ങി വരിക, ഓട്ടോപിടിച്ച് പോവുക, അല്ലെങ്കിൽ നടന്നു വരിക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഹീമോ പോലെയൊക്കെ കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതരായ രോഗികളാണ്. അപ്പൊ അവരെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു വാഹനം കിട്ടിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും അത് ഇവിടെ വന്നു മെൽബണിൽ വന്ന് എന്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ അടുത്ത ചില സുഹൃത്തുക്കളായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കുറച്ച് പേര് വാസ്തവത്തിൽ 10-15 സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നയനാർ ട്രസ്റ്റിന് നൽകിയ ആ വാഹനം. മെൽബണിലെ ഈ ലണ്ടനിൽ നിന്നെ ഒരു സുഹൃത്തും അങ്ങനെ ഒരു 18 പേര് അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന്റെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ ആംബുലൻസ് കൊടുത്തത്. അതിന്റെ ഒരു വിരുദ്ധമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ മലയാളി മാഗസീൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ ഒരു പറ്റം ഓസ്ട്രേലിയൻ മെൽബൺ മലയാളികളുടെ സംഭാവനയാണ് ഈ വാഹനം എന്ന് പറയാം പ്രധാനമായും.
അത് തീർച്ചയായിട്ടും അതിലെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തന്നെ മെൽബണിൽ ഞാൻ പറഞ്ഞല്ലോ 18 സുഹൃത്തുക്കളാണ് അതിൽ ഞങ്ങൾക്ക്.
ഇത് എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു വാഹനം പ്രവർത്തിക്കുന്നത്? കാരണം പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഈ എല്ലാ രോഗികൾക്കും, അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്നത് നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ള രോഗികൾക്ക്, മറ്റു രോഗികൾക്ക് എല്ലാം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും അവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുക? ആരായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ദൈനംദിന ഓപ്പറേഷൻ
തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കോർപ്പറേഷന്റെ ഒരു വലിയ കെട്ടിടം, അവർ വാടകയ്ക്കെടുത്ത 75 ബെഡുണ്ട്. അതിൽ 100-150 രോഗികളും ബൈസ്റ്റാൻഡേഴ്സും അവിടെ താമസിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ നിരക്കിലാണ് കഴിയുന്നത് അവിടെ. അപ്പോൾ ഈ ഇപ്പൊ അവർ ഈ വാഹനത്തിൽ തന്നെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലോകത്ത് കേരളത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ചികിത്സയ്ക്ക് വരുന്ന ഒരു ദുർബലരായ ചികിത്സയ്ക്ക് വരുന്ന രോഗികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെട്ടാൽ അവര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കും എന്നുള്ള ഉറപ്പാണ് അവർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കാര്യം അവർ കഴിഞ്ഞ കുറെ നാളായിട്ട് അവർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് ഇപ്പോൾ തന്നെ ആംബുലൻസ് ഉണ്ട്, എന്റെ മുന്നിൽ ആംബുലൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ വലുതാണ്, രോഗികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം അവർ ചെയ്യുന്നു. പക്ഷെ ബാക്കി ചെലവുകളൊന്നും അവരാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കുന്നു അവർക്ക് അത്യാവശ്യ ചെലവുകൾ പ്രവാസി മലയാളികളൊക്കെ ചെയ്തു കൊടുത്താൽ അവർ കുറച്ചുകൂടെ കാര്യക്ഷമമായി നല്ല ഡ്രൈവറൊക്കെ വെച്ച് എല്ലാ 24 പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തൊഴിലായിട്ട് മാറും.
ഓക്കെ, തീർച്ചയായും. അപ്പോൾ RCCയിലും മറ്റും ചികിത്സയ്ക്കായി എത്തുന്ന നിർദ്ധനരായ ഏത് രോഗിക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സഹായം ലഭിക്കുന്നതായിരിക്കും.
അവര് തീർച്ചയായിട്ടും മാത്രമല്ല അവിടെ ഈ ഇന്റർവ്യൂല് അവിടെ കഴിയുന്ന രോഗികൾക്കെല്ലാം എല്ലാ ദിവസവും 4 ഭക്ഷണം സൗജന്യമായിട്ടാണ് അവർ കൊടുക്കുന്നത്.
ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, താങ്കൾ ആദ്യം സൂചിപ്പിച്ചല്ലോ ആംബുലൻസ് അല്ല എന്നുള്ളത്, ആംബുലൻസിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഈ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വ്യത്യസ്തമായിരിക്കുന്നത്?
അല്ല, ഇതിലൊരു വേറെ വ്യത്യസ്തമല്ല. മറ്റ് ഇതിന് ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അവർ ഇതിൽ കയറ്റുന്നില്ല. ഇപ്പൊ വളരെ അത്യാസന്ന രോഗികളെയൊന്നും നമുക്ക് ഇതിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാൽ വളരെ അത്യാസനമല്ലാതെ തന്നെ വളരെ കഷ്ടത അനുഭവി വളരെ കഷ്ടപ്പാട് ശാരീരിക വേദനകളും മറ്റുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് RCCയിൽ വരുന്ന രോഗികൾക്ക് അവർ വളരെ നീണ്ട ചികിത്സ വേണ്ടവരാണ്. അവർക്കിപ്പോ ഈ അത്യാസന സർവീസിന്റെ ആവശ്യമില്ല. അപ്പൊ ആംബുലൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യവും വളരെ വേഗതയിൽ പോയി ശരിക്കുന്ന സാധനവും പിന്നെ അങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കുന്നത്. ആ സർവീസ് അല്ല ഇൻവോൾവ് ചെയ്യുന്നത്. സാധാരണ രോഗികൾക്കും വളരെ ശാരീരിക അവശതകളുള്ള രോഗികളെയും കൊണ്ടുപോകുക എന്നുള്ളതാണ്, ആശുപത്രി കൊണ്ടുപോകുക, അവരെ അവരെ അവരുടെ പാർപ്പിട സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് ഈ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു തന്റെ കാഴ്ചപ്പാടിലൂടെ തുടങ്ങുന്നത്.
തീർച്ചയായും നന്ദി ശ്രീ തിരുവല്ലം ഭാസി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
ഓക്കെ, താങ്ക് യു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.